الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد عبادة بن الصامت رضي الله عنه إن حديثنا نمل بدشون لكنا عبادة بن الصامت ابن قيس الأنصاري الخزرجي أبو الوليد دهتنا بيري نمر بشدي قرشرنا أدهم برنيو قال رسول الله صلى الله عليه وسلم من شهد أن لا إله إلا الله آرنجلم لا إله إلا الله ساكشم وحيشال شهادة أنذ أدن أرتمين دان أدن أرنجي طولا മൂന്ന് അർക്കാനുകൾ എന്തൊക്കെയാണ് എന്നതായിരുന്നു കഴിഞ്ഞ ദർസിൽ നമ്മളെടുത്തത്. ഒന്നാമത്തെ റുക്ന് അൽ ഹുദൂർ, രണ്ടാമത്തെ റുക്ന് അൽ ഇഖ്ബാർ, മൂന്നാമത്തേത് അൽ ഇൽം. മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ചില ഫളായിലുകൾ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. ഇൻഷാ അള്ളാഹ് ഇനി ഒരു ബാബ് തന്നെ വരാനുണ്ട്, ബാബു കലിമത്തി തൗഹീദ് എന്ന് പറഞ്ഞ് ഒരു ബാബ് തന്നെ വരാനുണ്ട് ഇൻഷാ അള്ളാഹ്. അധ്യായത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ വിശദീകരണവും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും നമുക്ക് എടുക്കാനുണ്ട്. മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് രണ്ട് റുക്നുകൾ അടങ്ങിയിട്ടുള്ള കാര്യമാണ്. ഒന്ന് അന്നഫിയു, രണ്ടാമത്തേത് അൽ ഇസ്ബാത്. അന്നഫി എന്ന് പറഞ്ഞാൽ നിഷേധം, ഒരു ഇലാഹുമില്ല എന്ന നിഷേധമാണ് തുടക്കത്തിലുള്ളത്, ലാ ഇലാഹ. രണ്ടാമത്തേത് ഇല്ലല്ലാഹ്, അത് ഇസ്ബാത്താണ്, സ്ഥിരീകരണമാണ്, അല്ലാഹു അല്ലാതെ. വഹ്ദഹു ലാ ശരീക ലഹ് എന്നത് അതിന്റെ തഅക്കീദാണ്, അതിനെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ്. വഹ്ദഹു എന്നത് തൗക്കീദുൻ ലിൽ ഇസ്ബാത്, ഇസ്ബാത്തിന് ഉള്ള തൗക്കീദാണ് വഹ്ദഹു. അവൻ ഏകനാണ്, അവൻ മാത്രമാണ് ഇലാഹായിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ ഇല്ലല്ലാഹ് എന്നത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് വഹ്ദഹു എന്ന പദത്തിലൂടെ, അവൻ മാത്രം. അത് തഅക്കീദുൻ ലിൽ ഇസ്ബാത്, ഇല്ലല്ലാഹ് എന്നതിനുള്ള തഅക്കീദാണത്, അതൊന്നുകൂടി ഉറപ്പിക്കലാണ്. ലാ ഷരീക ലഹ് അത് ഏതിനുള്ള തഅക്കീദാണ്? അവന് യാതൊരു പങ്കുകാരനുമില്ല, അദ്ദേഹത്തിന്റെ തഅക്കീദാണ്. തഅക്കീദുൻ ലിൽ നഫി, ലാ ഇലാഹ എന്നതിനുള്ള തഅക്കീദാണ്, ഊന്നി ഉറപ്പിക്കലാണ് ലാ ഷരീക ലഹ്. ഇത് പല അസ്കാറുകളിലും കാണാറുണ്ട്, ധാരാളം ദഈയത്തുകളിൽ ഇങ്ങനെ വരാറുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ഷരീക ലക, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലാ ഹുവ വഹ്ദഹു ലാ ഷരീക ലഹ്, ഈ രൂപത്തിൽ പലയിടത്തും വന്നിട്ടുണ്ട്. ഇത് വഹ്ദഹു എന്ന് പറയുന്നത് തഅക്കീദുൻ ലിൽ ഇസ്ബാത്, ലാ ഷരീക ലഹ് എന്ന് പറയുന്നത് തഅക്കീദുൻ ലി അന്നഫി. വഹ്ദഹു എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് എന്ന അർത്ഥത്തിലാണ് അത് വരുന്നത്. ലാ ഷരീക ലഹു യാതൊരു പങ്കുകാരനും ഇല്ല എന്നത് ലാ ഇലാഹ എന്നതിന്റെ തഅക്കീദാണ്. വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഇത് നമുക്ക് കുറച്ച് വിശദീകരിക്കാനുണ്ട്. വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ ബാക്കിയാണിത്. വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, രണ്ടാമത് അവൻ സാക്ഷ്യം വഹിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അബ്ദും അവന്റെ റസൂലുമാണ് എന്നാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ, റസൂൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫമുഹമ്മദ് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് ابن عبد المطلب, محمد ابن عبد الله ابن عبد المطلب القرشي الهاشمي خاتم النبيين محمد ابن عبد الله ابن عبد المطلب القرشي الهاشمي നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസബ്, അവിടുത്തെ പരമ്പര, ജനന പരമ്പര, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്താണ്. മാത്രമല്ല അൻസാബുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്, പരമ്പരകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇന്നല്ലാഹു അസ്തഫാനി മിൻ വലദി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ സന്തതികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പരമ്പരയിലുള്ള ഓരോ ആളുകളെയും നബി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അവരുടെ മക്കളിൽ നിന്ന് ഇവരെ തെരഞ്ഞെടുത്തു, ഇവരുടെ മക്കളിൽ നിന്ന് ഇവരെ തെരഞ്ഞെടുത്തു. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ തെരഞ്ഞെടുത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണ അറബ് സമൂഹം എന്നത് ഏറ്റവും ശ്രേഷ്ഠരായ സമൂഹമാണ്. മറ്റ് സമൂഹങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് അറബികളുടെ സമൂഹം. മാത്രമല്ല അവരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് പിന്നീട് ശ്രേഷ്ഠതയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഏറ്റവും ഉമമുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അറബികളുടെ സമൂഹമാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വംശപരമ്പരയാണ്. പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അവരോട് ചേർന്ന് നിൽക്കുന്ന, അവരോട് സാദൃശ്യമുള്ള ആളുകൾക്കാണ്. പക്ഷേ ഈ ശ്രേഷ്ഠത ഒരിക്കലും ഒരാൾക്ക് ഇസ്ലാമില്ല, എന്നാൽ ഒരു അജം, ഒരു അജമി, ഒരു അനറബിയായ വ്യക്തിക്ക് ഇസ്ലാമുണ്ട്, ഒരു അറബിക്ക് ഇസ്ലാമില്ല. അതിലാരാണ് ശ്രേഷ്ഠൻ? സംശയമില്ല, മുസ്ലിമാണ്. ഇസ്ലാമുള്ളവനാണ് ശ്രേഷ്ഠതയുള്ളത്. പക്ഷേ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങാൻ, അതിനെ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്തത് അറബികളെയാണ്. അവരത് തെരഞ്ഞെടുത്താൽ, അവരത് സ്വീകരിച്ചാൽ അവരാണ് ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരായി തീരുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ സമൂഹത്തിന് നൽകുന്ന ഫദ്ലാണ്. ഫഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിക്കുന്ന സന്ദർഭത്തിൽ ഷഹാദത്ത് അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കാര്യം പലതവണ നമ്മൾ പറഞ്ഞതാണ്. അത് നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിന്റെ മഅന, അതിന്റെ അർത്ഥം നാല് കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന്, തസ്ദീഖുഹു ഫീമാ അഖ്ബറ. തസ്ദീഖുഹു ഫീമാ അഖ്ബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങൾ സത്യപ്പെടുത്തണം. തസ്ദീഖുഹു ഫീമാ അഖ്ബർ. ശരീഅത്ത് രണ്ടായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് ഖബറാണ്, മറ്റൊന്ന് അഹ്കാമുകളാണ്. ഒന്ന് അഖ്ബാറുകളും രണ്ട് അഹ്കാമുകളുമാണ്. ശരീഅത്ത് രണ്ട് രൂപത്തിലാണ്. അടിസ്ഥാനപരമായി ശരീഅത്ത്, മതം, രണ്ട് രൂപത്തിലാണുള്ളത്. ഒന്ന് അൽ അഖ്ബാർ, വിവരങ്ങൾ, കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ, അന്ത്യനാളിനെ കുറിച്ചുള്ള ഇതൊക്കെ അഖ്ബാറുകളാണ്, വർത്തമാനങ്ങളാണ്, അറിയിപ്പുകളാണ്. രണ്ടാമത്തേത് അൽ അഹ്കാം, വിധിവിലക്കുകൾ, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളല്ലാതെ ശരീഅത്തിൽ വേറൊന്നും കാണാൻ പറ്റില്ല. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നിലെ ശരീഅത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞു, വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദല. വതമ്മത്, അല്ലാഹു സുബ്ഹാന തആല പറയുന്നു, പൂർത്തിയായിരിക്കുന്നു, കലിമത്തു റബ്ബിക, നിന്റെ റബ്ബിന്റെ കലിമത്ത്, സിദ്ഖൻ വഅദല, സത്യസന്ധവും നീതിപൂർവവുമായി. ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, സിദ്ഖൻ ഫിൽ അഖ്ബാർ വഅദലൻ ഫിൽ അഹ്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല കലിമത്ത് സത്യസന്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞത് അഖ്ബാറുകളിലാണ്. അല്ലാഹു പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യസന്ധമാണ്, കഴിഞ്ഞുപോയതാട്ടെ, വരാനിരിക്കുന്നതാവട്ടെ. രണ്ടാമത്തേത് വഅദലൻ ഫിൽ അഹ്കാം, അഹ്കാമുകളെല്ലാം നീതിയുള്ളതാണ്. അല്ലാഹു ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിന്റെ നീതി, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിന്റെ നീതി. അഹ്കാമുകൾ രണ്ടായി വേർതിരിക്കപ്പെടും. ഒന്ന് അൽ അമർ, രണ്ട് അന്നഹി, ഒന്ന് കൽപ്പന, ഒന്ന് വിരോധം. ചെയ്യണം എന്ന് പറഞ്ഞതും ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞു. മൂന്നാമതൊരു ഇനം കൂടി ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് നഹിയിൽ പെടുന്നതാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ അതായത് ശറായ് കാണിച്ചു തന്നിട്ടില്ലാത്ത കാര്യങ്ങൾ, അതായത് ബിദഅത്തുകൾ. ഇമാം ഷാത്തിബി റഹിമഹുള്ള അദ്ദേഹം മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് അൽ അമർ, രണ്ട് അന്നഹി, ഒന്ന് കൽപ്പന, പിന്നൊന്ന് വിലക്ക്. മൂന്നാമത്തെ കാര്യം ഷറായിൽ വരാത്ത കാര്യങ്ങൾ, ബിദഅത്ത്, അതും ചെയ്യാൻ പാടില്ല. പക്ഷെ അത് ചെയ്യരുത് എന്ന് പ്രത്യേകിച്ച് കൽപ്പന ഖുർആൻ വന്നിട്ടില്ല. ഉണ്ടോ നബിദിനം നിങ്ങൾ കഴിക്കാൻ പാടില്ല, ഖുർആനിലെ ഹദീസിലുണ്ടാവും? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ അത് ഷറഇൽ വരാത്ത കാര്യമാണ്. പക്ഷെ അത് ചില ആളുകൾ അത് മൂന്നാമത്തെ ഇനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷറഇൽ വരാത്തത് കൊണ്ട് ദീനിൽ ഉൾപ്പെടാവുന്ന ഏതൊരു കാര്യവും ഷറഇൽ വന്നിട്ടില്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. വേറെ ചില ആളുകൾ പറഞ്ഞു അത് നഹിയിൽ ഉൾപ്പെടുന്നതാണ്, കാരണം ബിദഅത്ത് ചെയ്യാൻ പാടില്ല എന്ന കൽപ്പനയിൽ ആ പറഞ്ഞതൊക്കെ ഉൾപ്പെടും. രണ്ടാണെങ്കിൽ മുഷാഹത്ത് ഫിൽ അസ്ലാഹ്, പ്രത്യേകിച്ച് ഇസ്തലാഹാത്തുകൾ പ്രത്യേകിച്ച് തർക്കത്തിന്റെ ആവശ്യമില്ല, എങ്കിൽ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശരി, അപ്പോൾ അള്ളാഹുവിന്റെ ദീന് അഖ്ബാറുകളാണ്, അഹ്കാമുകളാണ്. അഖ്ബാറുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഖബറുകളെല്ലാം തസ്ദീഖുഹു ഫീമാ അഖ്ബാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച എല്ലാ കാര്യങ്ങളും സത്യപ്പെടുത്തണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ആ പേര് കിട്ടിയെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് തസ്ദീഖ് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത വഖാല അബൂബക്കർ സദഖ്ത. അള്ളാഹു സുബ്ഹാനഹു തആല എന്നെ നിങ്ങളിലേക്ക് അയച്ചപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു ഞാൻ പറഞ്ഞ് കളവാണി എന്ന്. പക്ഷെ അബൂബക്കർ പറഞ്ഞു നീ പറഞ്ഞത് സത്യമാണ് എന്ന്. ഇസ്രാ മിഅ്റാജിന്റെ സംഭവം എല്ലാവർക്കും അറിയുന്ന, ഇതേപോലെ അനേക സംഭവങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. തസ്ദീഖുഹു ഫീമാ അഖ്ബർ. രണ്ട്, താഅത്തുഹു ഫീമാ അമറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക എന്നത്. താഅത്തുഹു ഫീമാ അമറ, ഇത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹ് അദ്ദേഹത്തിന് ഉസൂൽ സലാസയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നാല് അർത്ഥങ്ങൾ, താഅത്തുഹു ഫീമാ അമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക. അതിഉല്ലാഹ വറസൂൽ, അതിഉല്ലാഹ വഅതിഉ റസൂൽ, ധാരാളം ആയത്തുകൾ വന്ന വിഷയമാണ്. വജ്തിനാബു മാ നഹ അൻഹു വസജർ, മൂന്നാമത്തെ കാര്യം വജ്തിനാബു മാ നഹ അൻഹു വസജർ, വജ്തിനാബു മാ നഹ വജ്തിനാബു മാ അൻഹു നഹ വസജർ, അങ്ങനെ വേണമെങ്കിൽ പറയാം. വജ്തിനാബു മാ നഹ അൻഹു വസജർ, അല്ലെങ്കിൽ വജ്തിനാബു മാ അൻഹു നഹ വസജർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണോ വിലക്കിയത് അതെല്ലാം ഒഴിവാക്കുക. അൻഹു വസജർ, സജറ എന്ന് പറഞ്ഞാൽ അകറ്റി നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും പറഞ്ഞാൽ ആട്ടുന്നതിനാണ് പറയാം. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകറ്റിയ കാര്യങ്ങൾ അവയിൽ നിന്ന് വിട്ടു നിൽക്കുക. നഹ എന്ന് പറഞ്ഞാൽ വിരോധിച്ച, വജ്തിനാബു ഒഴിവാക്കൽ, മാ നഹ അൻഹു എന്തൊന്നിനെ കുറിച്ചാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് അതിൽ നിന്ന് ഒഴിവാക്കൽ, അതിനെ ഒഴിവാക്കൽ. വസജറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി അകറ്റിയ, അകറ്റി നിർത്തിയ കാര്യങ്ങൾ അതിനെ ഒഴിവാക്കൽ. ശരി, താഅത്തുഹു ഫീമാ അമർ വജ്തിനാബു മാ നഹ അൻഹു വസജർ. താഅത്ത് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് വാജിബ്, രണ്ട് മുസ്തഹബ്. രണ്ട് മുസ്തഹബ്, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഹറാം, രണ്ട് മക്രൂഹ്. ഒന്ന് ഹറാം, രണ്ട് മക്രൂഹ്. വഅല്ല യുഅബദ അല്ലാഹ് ഇല്ലാ ബിമാ ശറ, വഅല്ല യുഅബദ അല്ലാഹു ഇല്ലാ ബിമാ ശറ. അള്ളാഹു സുബ്ഹാനഹു വതആല ശറഅക്കിയതുകൊണ്ടല്ലാതെ, നിയമമാക്കിയതുകൊണ്ടല്ലാതെ അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കാതിരിക്കുക. وأن لا يعبد الله إلا بما شرع അള്ളാഹു ഷറഅക്കിയത് കൊണ്ടല്ലാതെ, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമമാക്കിയത് കൊണ്ടല്ലാതെ, ഷറഅ എന്നുള്ളതിന്റെ ഫാഇദ് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വല്ലാ യുഅബദ അല്ലാഹു, അല്ലാഹുവിന് ഇബാദത്ത് എടുക്കപ്പെടാതിരിക്കുക, ഇല്ലാ ബിമാ ഷറഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷറഅക്കിയത് കൊണ്ടല്ലാതെ. വേറെ എന്തുകൊണ്ട് അള്ളാഹു ഇബാദത്ത് എടുക്കാൻ പാടില്ല? നിങ്ങൾക്കറിയാം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് മറ്റു പല പണ്ഡിതന്മാരും പറഞ്ഞ കാര്യമാണ്, അൽ അസ്ലു ഫിൽ ഇബാദാതി അൽ ഹുർമ വൽ അസ്ലു ഫിൽ ആദാതി അൽ ഇബാഹ. അൽ അസ്ലു ഫിൽ ഇബാദാതി അൽ ഹുർമ, ഇബാദത്തുകളിലുള്ള അടിസ്ഥാനം ഹറാം എന്നതാണ്. ഒരു എല്ലാ ഇബാദത്തും ഹറാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരുന്നവരെ. അം ലഹും ശുറക ഷറഉ ലഹും മിനൽ ദീനി മാ ലം യഅദൻ ബിഹില്ലാഹ്, അള്ളാഹു അനുമതി നൽകാത്ത മറ്റു വല്ല കാര്യങ്ങളും അവർക്ക് ഷറാക്കി കൊടുക്കാൻ. അംലഹും ഷുറക്ക, അവർക്ക് വല്ല പങ്കാളികളും ഉണ്ടോ? ഈ ആയത്താണ് അതിനുള്ള തെളിവ്. അംലഹും ഷുറക്ക ഷറഉ ലഹും മിനൽ ദീനി മാ ലം യഅദൻ ബിഹില്ലാ, അള്ളാഹ് സുബ്ഹാന തആല അനുമതി നൽകാത്ത കാര്യങ്ങൾ ദീനിൽ ഷറാക്കാൻ അവർക്ക് വല്ല ഷുറക്കാക്കളും പങ്കുകാരും ഉണ്ടോ? ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തി, ആയത്തിന്റെ നമ്പർ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഈ ആയത്താണ് ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് അടിസ്ഥാനമായി പറഞ്ഞത്. എന്തിന്? ഇബാദത്തെല്ലാം ഹറാമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്നത് വരെ. അൽ അസ്ലു ഫിൽ ഇബാദാതി അൽ ഹുർമ. അതുപോലെ മറ്റ് ആയത്തുകളും ഉണ്ട് ഈ വിഷയത്തിൽ. ബിദഅത്തിനെതിരെ വന്ന മിക്ക ആയത്തുകളും ഇതിനുള്ള തെളിവാണ്. ഇബാദത്തുകൾ അള്ളാഹു സുബ്ഹാന തആല നിശ്ചയിച്ചല്ല ഉണ്ടാക്കാൻ പാടില്ല. ഹദീസിൽ പ്രസിദ്ധമാണ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദ്, വമൻ അഹ്ദസ ഫീ അംറിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ധാരാളം ഹദീസുകൾ വന്നതാണ്. സഹാബികളുടെ അടുക്കൽ നിന്നാകട്ടെ അനേകം എണ്ണമില്ലാത്ത ആസാറുകൾ വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതും, ഇത്തബിഉ നിങ്ങൾ പിൻപറ്റുക, വലാ തബ്തദിഉ നിങ്ങൾ പുതുതായത് ഉണ്ടാക്കരുത്, ഫഖദ് കുഫീതും നിങ്ങൾക്ക് ദീനിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇസ്ലാമിൽ മതിയായത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. ആയത്ത് എല്ലാവർക്കും അറിയുന്ന, അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാം ബിദഅത്തൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല. ആരെങ്കിലും ഇസ്ലാമിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരികയും അത് നല്ലതാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ ജൽപ്പിക്കുന്നത്. അല്ലാഹു യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ധാരാളം ആസാറുകൾ വന്ന വിഷയമാണ് ബിദഅത്തിന്റെ ഗൗരവത്തെ കുറിച്ച്. ബിദഅത്താണോ മഅസിയത്താണോ ഏറ്റവും വലുത്? ബിദഅത്താണ് ഏറ്റവും ഗൗരവമുള്ളത്. സുഫിയാൻ الثوري رحمه الله هذا سفيان بن عيينة عند الأولى عنه أديهم برنيو البدعة أحب إلى إبليس من المعصية حرام قالك إبليس نقول ذلك يشتم بدعة قالان لأن صاحب البدع لا يتوب منها كارن بدعة قارن توب جي قيلا البدعة قارن ودو بيتم لك ديش ورد تينيال أنا ملود أحنقار تودو قد تيرني على يولو ചിലപ്പോൾ നമുക്ക് വേണ്ടി ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ഒരു മഅസിയത്ത് ചെയ്യുന്ന ഒരാളോട്, ഹറാം ചെയ്യുന്ന ഒരാളോട് പോയപ്പോൾ നിങ്ങൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ അതിന് തിരിഞ്ഞു കളയും. എങ്കിൽ കൂടി അയാളുടെ മനസ്സിലൊരു കുറ്റബോധമുണ്ടായിരിക്കും. കുറച്ച് നന്മ മനസ്സിലുള്ള ആളാണെങ്കിൽ അയാൾ പറയും, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയും. പക്ഷെ ബിദഅത്തുകാരൻ അങ്ങനെ പറയില്ല, അവനൊരിക്കൽ തൗബ ചെയ്യുകയില്ല. അതുകൊണ്ടാണ് ബിദഅത്തുകാർക്ക് തൗബ വളരെ കുറഞ്ഞ സാഹചര്യങ്ങളിൽ തൗഫീഖ് നൽകപ്പെട്ടിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദഅ, എല്ലാ ബിദഅത്തുകാരന്റെയും തൗബ അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുന്നു. ഹത്താ യദഅ ബിദഅതഹു, അവന്റെ ബിദഅത്തിനെ അവൻ ഒഴിവാക്കുന്നത് വരെ. അതുകൊണ്ടാണ് സലഫുകളിൽ പലരും പറഞ്ഞത്, മജ്തഹദ സാഹിബു ബിദഅത്തൻ ഇല്ലാ സദാദ മിൻ അല്ലാഹി ബുഅദ, ഏതൊരു ബിദഅത്തുകാരൻ കൂടുതൽ പണിയെടുക്കുന്നോ അതിനനുസരിച്ച് അള്ളാഹിന്റെ അടുത്തും കൂടുതൽ അകലാതിരിക്കുന്നില്ല. കാരണം ബിദഅത്ത് അള്ളാഹുവിന് അതിനുമാത്രം കോപമുണ്ടാക്കുന്ന കാര്യം, കാരണം ശറഇനെ അടിത്തറയിൽ നിന്ന് തകർത്തെറിയുന്ന കാര്യമാണ് ബിദഅത്ത്, ഹറാമുകളൊക്കെ. ശരി, ഇപ്പൊ നാലാമത്തെ കാര്യം ഇതാണ്. ഇതൊരു അസലാണ്, ഇൻഷാല്ലാ നമുക്ക് വിശദമായി ഈ വിഷയങ്ങൾ ഇനി വരാനുണ്ട്. വഷദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂല, അബ്ദുഹു വറസൂലു, ഇത് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്നതിന്റെ രണ്ട് റുക്നുകളാണ്. അബ്ദുഹു വറസൂലു, അബ്ദുല്ലാഹ് റസൂലുള്ളാഹ്, ഇത് രണ്ടും അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്നതിന്റെ റുക്നുകളാണ്, അർഖാനുകളാണ്. ഇസ്ബാത് അന്നഫി എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ അർഖാൻ ഷഹാദത്ത് അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിന്റെ രണ്ട് റുക്നുകളാണ് ഈ രണ്ട് കാര്യങ്ങൾ. അബ്ദുല്ലാഹ് റസൂലു, അബ്ദുല്ലാഹ് റസൂലുള്ളാഹ്. അബ്ദ് എന്ന് പറയുന്നതിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ബഷറിയത്തുണ്ട്, അതായത് അവിടുന്ന് മനുഷ്യനായിരുന്നു എന്ന കാര്യം നമ്മൾ സ്ഥിരീകരിക്കുകയാണ്. ധാരാളം ആയത്തുകൾ അതിന് തെളിവാണ്. ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനാണ്. എനിക്കുള്ള പ്രത്യേകത എന്താണ്? എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട് എന്നതാണ്. സൂറത്തുൽ കഹ്ഫിലെ ആയത്താണത്. ഇതുപോലെ അനേകം ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനായിരുന്നു എന്ന് തെളിയിക്കുന്നതായുണ്ട്. ഖുൽ ലാ അംലിക്കു ലിനഫ്സി നഫ്അൻ വലാ ദറ്റാ ഇല്ലാ മാ ഷാ അല്ലാഹ്, സൂറത്തുൽ അഅ്റാഫിലെ 188-ാമത്തെ ആയത്താണ്. പറയുക, ഞാൻ എനിക്ക് ഒന്നിനെയും ഉടമപ്പെടുത്തുന്നില്ല. നഫ്അൻ വലാ ദറ്റാ, ഉപകാരമോ ഉപദ്രവമോ. പക്ഷെ മുസ്ലിം സമുദായത്തിലേക്ക് സ്വന്തത്തെ ചേർത്തി പറയുന്ന പല ആളുകളും ഈ വലിയ അടിസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. അവർ ചില ആളുകൾ വിശ്വസിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദില്ലില്ലായിരുന്നു, എന്താ നിഴലില്ലായിരുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ലായിരുന്നു. കാരണം അവിടുന്ന് രാവിലെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ നിഴൽ അവിടുത്തെ പ്രകാശം കൊണ്ട് മറയ്ക്കപ്പെടാറുണ്ടായി. അന്ധവിശ്വാസങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുമായിരുന്നു, ഇങ്ങനെ പല വിശ്വാസങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശക്തമായി താക്കീത് ചെയ്ത കാര്യമാണ് നസ്രാനികൾക്കുണ്ടായ അബദ്ധം നമുക്കുണ്ടാവരുത് എന്ന്. ലാ തത്രൂനി കമ അത്രത്തി നസാറ ഈസബ്നു മറിയം, ഈസബ്നു മറിയമിനെ നസ്രാനികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല. ഫഖൂലു അബ്ദുല്ലാഹ് വറസൂലു, നിങ്ങൾ പറയേണ്ടത് എന്തുമാത്രമാണ്? അബ്ദുല്ലാഹ് വറസൂലു, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, അങ്ങനെ നിങ്ങൾ പറയും. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരണപ്പെടുന്നതിന് മുന്നേ 5 ദിവസങ്ങൾക്ക് മുന്നേ അവിടുന്ന് പ്രാർത്ഥിച്ചതായി കാണാം. അല്ലാഹുമ്മ ലാ തജഅൽ ഖബ്രി വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഒരു വിഗ്രഹമായി എന്റെ ഖബറിനെ അള്ളാഹു നീ മാറ്റരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിക്കുന്നതിന് മുന്നേ തന്റെ മുഖത്ത് പനിയുടെ കാഠിന്യം കാരണത്താൽ തന്റെ വസ്ത്രം മുഖത്തിട്ട് ചൂട് അകറ്റുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പറഞ്ഞതായി ഹദീസിൽ കാണാം. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, യഹൂദ നസ്രാനികളുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അവർ അവരുടെ അംബിയാക്കന്മാരുടെ ഖബറുകളെ മസാജിദുകളാക്കി. എപ്പോഴാണ് മസ്ജിദ് ആവുക? ഇതോടെ മസ്ജിദിന് മസ്ജിദ് എന്ന് പേര് കിട്ടിയത്? അത് ഇബാദത്തിന് മാത്രമായി പ്രത്യേകമാക്കപ്പെട്ട സ്ഥലമാണ്. ഇബാദത്തിൽ മഹത്തരമായ ഒരു ഇബാദത്താണ് സുജൂദ്, അത് ചെയ്യപ്പെടുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് മസ്ജിദ് എന്ന പേര് വന്നത്. അപ്പോ മസ്ജിദുകളിൽ നടക്കുന്ന കാര്യം ഖബറിന്റെ അടുത്ത് നടന്നാൽ അത് മസ്ജിദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം വസാലിഹീഹിം, ചില രൂപത്തിൽ അങ്ങനെ കാണാം, ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ, അവരുടെ സ്വാലിഹീങ്ങളുടെയും അംബിയാക്കന്മാരുടെയും ഖബറുകളെ അവർ മസ്ജിദ്. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അല വ ഇന്നി അൻഹാകും അൻ ദാലിക്, അറിയുക ഞാൻ നിങ്ങളോട് അക്കാര്യം വിലക്കുന്നു. ഇൻഷാല്ലാഹ് ഹദീസുകൾ നമുക്ക് ഹിഫ്ളാക്കാൻ വേണ്ടി ഇതിൽ വരാനുണ്ട്, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, ഈ കാര്യം ഭയന്നിരുന്നില്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ അവർ ആരാധനാ കേന്ദ്രമാക്കുമെന്ന കാര്യം ഭയന്നിരുന്നില്ലെങ്കിൽ, ലഉബ്രിസ ഖബറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ജനങ്ങൾക്ക് കാണാവുന്ന രൂപത്തിലാകുമായിരുന്നു. പക്ഷെ അത് മുറിക്കുള്ളിലായത് ഈ കാര്യം ഭയന്നതുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാന തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താക്കിയത് ആയിഷ റളിയല്ലാഹുവിന്റെ മുറിയിൽ വെച്ചാണ്. അമ്പിയാക്കന്മാർ എവിടെ വെച്ചിട്ടാണോ മരിക്കുന്ന അവിടെയാണ് അവരെ മറമാടാറുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ട കാര്യമായിരുന്നു ഇത്. അവിടുന്ന് ഭയപ്പെട്ടതിൽ ചിലത് സംഭവിക്കുകയും ചെയ്തു. അതിലേറ്റവും ശിർക്ക് നിറഞ്ഞു നിൽക്കുന്ന വരികൾക്ക് വരികളുള്ള ഒരു കവിതയാണ് ബോസീരിയുടെ അൽബുർദ, നമ്മുടെ നാട്ടിലെ ആളുകൾ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കവിതയാണത്. കാലങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട, അവർ ഇമാം ബോസീരി എന്ന് വിശേഷിപ്പിക്കുന്ന ആളെഴുതിയ കവിതയാണ്. ഇബ്നു റജബ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് ബോസീരി അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പുകഴ്ത്തി അള്ളാഹ്ക്ക് വേറൊന്നും ബാക്കി വെച്ചിട്ടില്ല എന്നാണ്. അതിനു മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയാൾ പുകഴ്ത്തിയിട്ടുണ്ട്. മാത്രമല്ല അയാൾ ആ കവിതയുടെ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ, ഞാൻ ആ വരികൾ ഓർക്കുന്നില്ല, നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് എന്തു വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക, നസ്രാനികൾ പറഞ്ഞ കാര്യം മാത്രം നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളുക, വേറെ എന്ത് ഫദൽ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാമെന്നാണ്. മാത്രമല്ല അയാൾ ആ കവിതയിൽ പറഞ്ഞത് കാണാം, യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ ഇമാമി ഹാദിസിൽ അമീമി സൃഷ്ടികളിൽ ഏറ്റവും മാന്യനായവരെ ആരെയാണ് ഞാൻ അഭയം പ്രാപിക്കുക, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇറങ്ങിക്കഴിഞ്ഞാൽ ആരുടെ അടുക്കൽ, നിങ്ങളിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഞാൻ പ്രയാസങ്ങളുടെ സന്ദർഭത്തിൽ അഭയം പ്രാപിക്കുക. അതുപോലെ തന്നെ അയാൾ അനേകം കാര്യങ്ങൾ ബുർദയിൽ പറഞ്ഞു. ബുർദ ഖുറാഫികൾ ഇവിടെ നാട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല, പുറത്തുള്ള ആളുകളും ധാരാളമായി പാടുകയും പുറത്തുള്ള ഖുറാഫികളും ധാരാളം പാടുകയും ധാരാളം പരിഗണിക്കുകയും ചെയ്യുന്ന പുസ്തകമാണ് ബുർദ. അല്ല, ചില കലിമത്തുകൾക്ക് ബറക്കത്തുണ്ട് എന്ന് വരെ, ഏത് സലാത്തിനേക്കാളും അദ്കാറുകളെക്കാളും അതിന് ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞ വിഡ്ഢികളും വിവരദോഷികളും വരെ ഉണ്ട്. മാത്രമല്ല ആ കവിത ഷർഹ് ചെയ്യപ്പെടുകയും അത് വീണ്ടും വീണ്ടും ബോഡി പിടിപ്പിക്കുകയൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരിൽ പലർക്കും ബുർദക്ക് മറുപടിയായി പുസ്തകങ്ങൾ തന്നെയുണ്ട്. ബുർദക്ക് മറുപടി പറയുന്ന പുസ്തകങ്ങൾ മാത്രം അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർക്കുണ്ട്. ബുസീരി ഡീറ്റെയിൽ വല്ലാതായിരുന്നു. ശരി, وأشهد أن محمدا عبده ورسوله. نبي صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂലാണ് എന്ന കാര്യം രണ്ടാമത് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. റസൂലാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അനുസരിക്കൽ നിർബന്ധമാണ്. റസൂലാണ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അനുസരിക്കൽ നിർബന്ധമാണ്. ഈ രണ്ട് കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്തന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യങ്ങളാണ്. ശരി, വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു, വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു. മൂന്നാമതവൻ സാക്ഷ്യം വഹിക്കേണ്ട കാര്യം ഈസ ഇബ്നു മറിയം, അദ്ദേഹം ബനു ഇസ്രായേലുകാരിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു നബിയാണ്. ഉലുൽ അസ്മിൽപ്പെട്ട നബിമാരിൽ പ്രമുഖനാണ് അദ്ദേഹം. അള്ളാഹുവിന്റെ അബ്ദും റസൂലുമാണ് എന്ന് വിശ്വസിക്കണം. അബ്ദുള്ള എന്നതിനെ പറ്റിയുള്ള വിഷയം കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പറഞ്ഞ അതേ കാര്യം തന്നെ അബ്ദുള്ള എന്നതിന്റെ വിശദീകരണത്തിലുള്ളത്. അഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദാണ് എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മളിപ്പോ എന്താ വിശദീകരിച്ചു, അതൊക്കെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ബാധകമാണ്. വറസൂലുഹു, റസൂലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലാണ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അനുസരിക്കൽ ബാധ്യതയാണ്. ഏതൊക്കെ കാര്യങ്ങളിൽ? നമ്മുടെ ഷറഈനോട് യോജിച്ച കാര്യങ്ങളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിനോട് യോജിച്ച കാര്യങ്ങളിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യങ്ങളെയും അനുസരിക്കൽ നിർബന്ധമാണ്. നമ്മുടെ ഷറഈന് വിരുദ്ധമായിട്ട് പറഞ്ഞാലോ? അങ്ങനെ പറയോ? പറയും. കാരണം അവർക്ക് വേറെ ശരിയല്ലേ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ശരിയാത്തുണ്ട്, ഓരോ മൻഹജുണ്ട്. ഓരോ അമ്പിയാക്കനക്കാർക്ക് വ്യത്യസ്ത ശരിയാത്താണുള്ളത്. ഓരോരുത്തർക്കും വ്യത്യസ്ത സംസ്കാരമുണ്ട്, വ്യത്യസ്ത സ്വലാത്തുണ്ട്, വ്യത്യസ്ത ഇബാദത്തുകളുണ്ട്. നമ്മുടെ ശരിയാത്തിന് വിരുദ്ധമായൊരു കാര്യം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരിയാത്തിലുണ്ടെങ്കിൽ അത് അനുസരിക്കേണ്ട കാര്യം, നിർബന്ധ ബാധ്യത നമുക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കലാണ് നമ്മുടെ മേലുള്ള ബാധ്യത. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി കാണാം, തൗകാന മൂസ ഹയ്യൻ ലമ വസിഅഹു ഇല്ലാ അൻ യുതിയാനി. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ എന്നെ അനുസരിക്കുകയല്ലാതെ അദ്ദേഹത്തിന് മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. മൂസ നബി എങ്ങനെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കൽ നിർബന്ധ ബാധ്യതയാണ്. ലൗകാന മൂസ ഹയ്യൻ لما وسعه الا ان يطيعني او كما قال رسول الله صلى الله عليه وسلم. ശരി, നമുക്ക് മുന്നേയുള്ള നബിമാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നേയുള്ള നബിമാർ, അവരുടെ ശരീഅത്തിനുള്ള നമ്മുടെ നിലപാട് എന്താണ്? മൂന്ന് കാര്യങ്ങൾ അത് ചുരുക്കി പറയാം. ഒന്ന്, അവരുടെ ശരീഅത്ത് നമുക്ക് എതിരാണെങ്കിൽ അത് നമ്മൾ അനുസരിക്കേണ്ടതില്ല, നമ്മുടെ ശരീഅത്തിനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. അവരുടെ ശരീഅത്ത് നമ്മുടെ ശരീഅത്തിനെതിരാണെങ്കിൽ നമ്മുടെ ശരീഅത്തിനെയാണ് അനുസരിക്കൽ ബാധ്യതയായിട്ടുള്ളത്. അവരുടെ ശരീഅത്ത് നമ്മുടെ ശരീഅത്തിന് അനുകൂലമാണെങ്കിലോ? നമ്മുടെ ശരീഅത്തിൽ തന്നെ അത് വന്നുകൊണ്ട് സ്വാഭാവികമായിട്ട് അനുസരിക്കൽ എന്തായാലും നിർബന്ധമാണ്. ഉദാഹരണത്തിന് സിയാമ് പോലെ, അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാം കമ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. മൂന്നാമത്തെ കാര്യമാണ് യകൂന മസ്കൂതൻ അൻഹാ ഫീ ശരീഅത്തിന. നമ്മുടെ ശരീഅത്തിൽ പറയാത്ത വിഷയങ്ങൾ അവരുടെ ശരീഅത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണം? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം മുൻഗണന നൽകിയ അഭിപ്രായം, നമ്മുടെ ശരീഅത്തിൽ വരാത്ത ഒരു കാര്യം അവരുടേതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തഹരീഫ് ചെയ്യപ്പെടാതെ, മാറ്റത്തിരുത്തലുകളോ ഭേദഗതികളോ വരുത്തപ്പെടാതെ നിലനിന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടാവുകയും അത് അവരുടെ ശരീഅത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് അവരുടെ ആ മാർഗത്തെ പിൻപറ്റലാണ്, ആ വിഷയത്തിൽ അവരുടെ വഴിയെ പിൻപറ്റലാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതിന് അദ്ദേഹം തെളിവായി പറഞ്ഞു, അമ്പിയാക്കന്മാരെ പറ്റി അള്ളാഹു പറഞ്ഞു, ഉലാഇക്കല്ലദീന ഹദല്ലാഹ്, അവർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകിയത്. ഫബി ഹുദാഹു മുഖ്തദി, അവരുടെ ഹുദയെ നിങ്ങൾ പിൻപറ്റുക. ഈ ആയത്ത് സൂറത്തുന്ന ആമിന 90-ാമത്തെ ആയത്താണ്. ഇതാണ് ഒരു ദലീൽ. രണ്ടാമത്തെ ദലീൽ, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റതുൻ ലിഉലിൽ അൽബാബ്. അമ്പിയാക്കന്മാരുടെ ചരിത്രത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റ, അവരുടെ കഥകളിൽ നിങ്ങൾക്ക് പാഠമുണ്ട്. ആർക്ക്? ഇബ്റതുൻ, ഗുണപാഠമുണ്ട്. ലിഉലിൽ അബ്സാർ, ബുദ്ധിയുള്ളവർക്ക് അതിൽ പാഠങ്ങളുണ്ട്. സൂറത്ത് യൂസുഫ് 111. ഒരു കാര്യം കൂടി പറയാം, നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി ഇൻഷാല്ലാ അടുത്ത ദർസിലോ ചിലപ്പോൾ നാളെയോ അതല്ലെങ്കിൽ ഇന്നനെയോ നമുക്ക് എടുക്കാം. ഈ ഒരു വാക്കിൽ എന്നതിൽ രണ്ട് ദീനിന്റെ ആളുകൾക്ക് മറുപടിയുണ്ട്. ആർക്കൊക്കെയാണ്? നസ്രാനികൾക്കും യഹൂദന്മാർക്കും. ശരി, നസ്രാനികൾക്ക് എവിടെയാണ് മറുപടി ഉള്ളത്? അബ്ദുല്ലാഹ്. യഹൂദന്മാർക്കോ? യഹൂദന്മാർക്ക് റസൂലുഹു എന്ന വാക്കിലാണ് മറുപടി ഉള്ളത്. യഹൂദന്മാർ ഈസാ നബി റസൂലാണെന്ന് വിശ്വസിക്കാത്തയാളാണ്. ഉസൈർ അള്ളാഹിന്റെ പുത്രനാണ് വിശ്വസിച്ചത്. അതിൽ ഇതിന് ഇതിലും മറുപടിയില്ല, ഇതിൽ ഉസൈറിനെ പറ്റിയ പരാമർശമില്ല. ഇതിൽ ഈസാ നബിയെ കുറിച്ചാണ് പരാമർശമുള്ളത്. ഈസ അബ്ദുള്ള എന്നതിൽ നസ്രാനികൾക്ക് മറുപടി, കാരണം നസ്രാനികൾ പറഞ്ഞു അദ്ദേഹം അള്ളാഹുവിന്റെ പുത്രനാണ്, അല്ലാഹു അൻദാലിക്, അതല്ലെങ്കിൽ അദ്ദേഹം അള്ളാഹു സുബ്ഹാന തലക്ക് തുല്യനായ ദൈവമാണ് എന്നവർ വിശ്വസിച്ചു. അത് എന്നുള്ള മറുപടി അബ്ദുള്ള എന്ന വാക്കിലുണ്ട്. റസൂലുഹു എന്ന വാക്കിൽ യഹൂദന്മാർക്ക് പറയുക, കാരണം യഹൂദന്മാരുടെ വാദം ഈസ അലൈഹിസ്സലാം വ്യഭിചാര പുത്രനാണ് എന്ന്, മറിയം അലൈഹിസ്സലാം വ്യഭിചരിച്ചുണ്ടായ പുത്രനാണ് ഈസ എന്നാണ് യഹൂദന്മാരുടെ വാദം. അല്ലാഹുൽ മുവഫിഖ് വസല്ലല്ലാഹു അലൈഹി വസല്ലം.